ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. കേരളത്തിൽ നിന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 3 എംപിമാർ രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. പകർച്ചവ്യാധികൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. മുതലപ്പൊഴിയെ അപകടരഹിതമാക്കാനുള്ള 164 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ജോർദാനിൽ നടന്ന അണ്ടർ 23 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ എക്കാലത്തെയും മികച്ച പ്രകടനവുമായി ഇന്ത്യ ഒന്നാമത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. നാളെ രാജ്യസഭയിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും. ന്യൂഡൽഹിയിൽ നടന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇക്കാര്യം അറിയിച്ചത്. അതിനിടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളും പുനരാരംഭിച്ചു. ലോകത്തെ 5-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറിയിട്ടും ആളോഹരി വരുമാനം കുറവാണെന്ന് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് വിമർശിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ പരാമർശത്തിനെതിരെ BJP നേതാവ് സന്തോഷ് പാണ്ഡെയും രംഗത്തെത്തി. കേരളത്തിൽ നിന്നുള്ള 3 എംപിമാർ രാജ്യസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവും സുപ്രീംകോടതി അഭിഭാഷകനുമായ ഹാരിസ് ബീരാൻ, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മലയാളത്തിലായിരുന്നു PP സുനീറിന്റെ സത്യപ്രതിജ്ഞ. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വാക്കൌട്ട്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് TV ഇബ്രാഹിമാണ് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധികളെ നിയന്ത്രിച്ച് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. മലപ്പുറത്ത് ശാസ്ത്രീയമായ ഇടപെടലിന്റെ ഫലമായി മഞ്ഞപ്പിത്ത രോഗബാധ റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചു. കടലാക്രമണം രൂക്ഷമായ 10 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രത്യേക സുരക്ഷ ഒരുക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിലുള്ളവരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള പൂൾഡ് ഫണ്ട് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി OR കേളു അറിയിച്ചു. വിദേശത്ത് ജോലിക്കും പഠനത്തിനുമായി പോകുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായം കാലതാമസം കൂടാതെ നൽകുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം മുതലപ്പൊഴിയെ അപകടരഹിതമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് സർക്കാർ നിയമസഭയിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സമർപ്പിച്ച 164 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായി മന്ത്രി സജി ചെറിയാനുവേണ്ടി മന്ത്രി വി എൻ വാസവൻ സഭയിൽ മറുപടി നൽകി.
മത്സ്യബന്ധന തുറമുഖത്തിന്റെ അടിസ്ഥാന സൌകര്യം വികസനം ഉൾപ്പെടെയുള്ള 164 കോടി രൂപയുടെ പദ്ധതി രൂപരേഖ തയ്യാറാക്കി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നതിനുള്ള അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിലെ സാങ്കേതിക സമിതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കുന്നവർക്ക് പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ടെൻഡർ ചെയ്ത് 1.5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖം അപകടരഹിതമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നറിയിക്കുകയാണ്.
മുതലപ്പൊഴിയിലെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയും രാപ്പകൽ സമരം നടത്തും. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും. സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾ മെയിൻ പരീക്ഷയ്ക്കുള്ള വിശദമായ അപേക്ഷാ ഫോറം സമർപ്പിക്കേണ്ടതാണ്. മാർക്ക്, കട്ട് ഓഫ് മാർക്ക്, ഉത്തരസൂചിക എന്നിവ പരീക്ഷയുടെ മുഴുവൻ നടപടിക്രമങ്ങളും അവസാനിച്ചതിനുശേഷം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് UPSC അറിയിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. ഡോ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയാണ് വിഷയത്തിൽ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും അഭിപ്രായം തേടിയത്. പരീക്ഷാ നടത്തിപ്പ്, സുരക്ഷ, NTA പ്രവർത്തനം എന്നിവയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ മാസം 7 വരെ അറിയിക്കാം. ഇന്നലെ പ്രാബല്യത്തിൽ വന്ന മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ആധുനിക ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതോടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ പൂർണ്ണമായും സ്വദേശീവൽക്കരിക്കപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. പുതിയ നിയമങ്ങൾ ഇരയുടെ അവകാശങ്ങളും വേഗത്തിലുള്ള നീതി നിർവഹണവും ഉറപ്പാക്കുമെന്നും ശ്രീ ഷാ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വർഷത്തെ വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് വനം വകുപ്പ് ആസ്ഥാനത്ത് നിർവഹിക്കും. വനമിത്ര പുരസ്കാര വിതരണം, രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള, അരണ്യം മാസികയുടെ പ്രത്യേക പതിപ്പിന്റെ പ്രകാശനം, സംരക്ഷിത വനങ്ങളെ സംബന്ധിച്ച കോഫി ടേബിൾ ബുക്ക്, മികച്ച നഗരവനത്തിനുള്ള അവാർഡ് വിതരണം, എച്ച് എ ഡബ്ല്യു സോഫ്റ്റ്വെയർ കൈമാറൽ, സൌജന്യ നേച്ചർ ക്യാമ്പ് ആപ്പ് ഉദ്ഘാടനം, സർപ്പ ബുക്ക്ലെറ്റ് ഉദ്ഘാടനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. അമീബിക് മസ്തിഷ്കജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 12 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. 10,000-ൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയുമാണ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. രോഗബാധയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ശക്തിപ്പെടുത്താൻ മന്ത്രി ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. ചെവിയിൽ പഴുപ്പുള്ള കുട്ടികൾ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. രോഗബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസത്തിനുള്ളിലാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. മലയോര പട്ടയ വിവരശേഖരണത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 25 വരെ നൽകാം. 1977 ജനുവരി 1-ന് മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി നടത്തിയ വിവരശേഖരണ പ്രക്രിയയിൽ അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കാണ് അവസരം. വനം റവന്യൂ വകുപ്പുകളുടെ ജോയിന്റ് വെരിഫിക്കേഷൻ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർ, ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കാത്ത സ്ഥലങ്ങളിലെ താമസക്കാർ, ഇതുവരെ പട്ടയത്തിന് അപേക്ഷിക്കാത്തവർ തുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ നൽകാമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അറിയിച്ചു. ഷൊർണൂരിനും കണ്ണൂരിനുമിടയിൽ റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ ഇന്ന് സർവീസ് ആരംഭിക്കും. വൈകിട്ട് 3:40 ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് യാത്ര തുടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ഷൊർണൂരിൽ നിന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും കണ്ണൂരിൽ നിന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലുമാണ് ട്രെയിൻ സർവീസ് നടത്തുക. വൈകിട്ട് 3:40 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 7:40 കണ്ണൂരിലെത്തുന്ന വിധത്തിലാണ് സമയക്രമീകരണം. കണ്ണൂരിൽ നിന്ന് രാവിലെ 8:10 പുറപ്പെട്ട് 12:30 ഷൊർണൂരിൽ എത്തിച്ചേരും. അൺറിസർവ്ഡ് സ്പെഷ്യൽ എക്സ്പ്രസ്സായി സർവീസ് നടത്തുന്ന ട്രെയിനിന് തലശ്ശേരി, മാഹി, വടകര, കൊയിലാണ്ടി, കോഴിക്കോട്, ഫറോക്ക്, പരപ്പനങ്ങാടി, താനൂർ, തിരൂർ, കുറ്റിപ്പുറം, പട്ടാമ്പി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ടാകും. 10 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂരിലെത്തുന്ന ട്രെയിനിന് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് രാത്രി സ്വീകരണമൊരുക്കിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. ജോർദാനിലെ അമ്മാനിൽ നടന്ന അണ്ടർ 23 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 1-ാമത്. ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ 4 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 8 മെഡലുകളാണ് ഇന്ത്യൻ യുവനിര സ്വന്തമാക്കിയത്. 70 കിലോഗ്രാം വിഭാഗത്തിൽ അഭിമന്യു, 92 കിലോയിൽ ജോയിന്റ് കുമാർ, 97 കിലോയിൽ സാഹിൽ ജഗ്ലാൻ, 125 കിലോ വിഭാഗത്തിൽ അനിരുദ്ധ് കുമാർ എന്നിവരാണ് സ്വർണം നേടിയത്. 65 കിലോയിൽ രോഹിത്തും 74 കിലോയിൽ ജയ്ദീപും വെള്ളി നേടി. അമിത്, ശുഭം എന്നിവർ 57-79 കിലോ വിഭാഗങ്ങളിൽ വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി. അണ്ടർ 23 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തിന്റെ എക്കാലത്തെയും മികച്ച പ്രകടനമാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. കേരളത്തിൽ നിന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 3 MPമാർ രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. പകർച്ചവ്യാധികൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. മുതലപ്പൊഴിയെ അപകടരഹിതമാക്കാനുള്ള 164 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ജോർദാനിൽ നടന്ന അണ്ടർ 23 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ എക്കാലത്തെയും മികച്ച പ്രകടനവുമായി ഇന്ത്യ 1-ാമത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.